വചനം ജഡം ധരിച്ച് ഞങ്ങളുടെ മധ്യത്തിൽ പാർക്കുകയും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ഞങ്ങളോടൊപ്പം ജീവിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിൻ്റെ സന്നിധിയിൽ ചേർന്ന് വന്ന് നിന്നെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും തിരുമേശയിൽ നിന്നോടൊപ്പമുള്ള കൂട്ടായ്മ അനുഭവിപ്പാനും ആയുസിൽ ഒരു അവസരം കൂടെ നൽകിയതിനാൽ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ ബലഹീന ജീവിതങ്ങളോടൊപ്പം നിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളിൽ പകർന്ന് ഈ ലോകത്തിൽ അനുഗ്രഹീതമായിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള ജീവിതം നയിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകയായി, കുടുംബങ്ങളായി, വ്യക്തികളായി നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ ചേർന്ന് വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ നീ കരുണ ചൊരിയണമേ. നിൻ്റെ വചനത്തിലൂടെ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ചിന്തകളെ നൽകി ഞങ്ങളെ ആശീർവദിക്കണമേ. അതിലൂടെ ലഭിക്കുന്ന ദൈവികമായിട്ടുള്ള ആലോചനയും പരിശുദ്ധാത്മശക്തിയും ഈ ഒരു ആഴ്ചക്കാലം ഞങ്ങളുടെ ജീവിത രംഗങ്ങളിൽ അഭിമുഖീകരിക്കേണ്ടുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളെ പതറിപ്പോകാതെ ധീരതയോടെ നേരിടുവാനുള്ള ശക്തിയും കൃപയും നൽകിയ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തിരുസന്നിധിയിൽ ചേർന്ന് വന്നിരിക്കുന്ന മക്കളെയെല്ലാം ആശീർവദിക്കണമേ. ശുശ്രൂഷയ്ക്കായിട്ട് നിൻ്റെ ദാസനാകുന്ന അടിയനെ ബലപ്പെടുത്തണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണമേ. ഇന്നത്തെ തിരുവചന ധ്യാനത്തിനായിട്ട് സഭ നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 17 മുതൽ 20 വരെയുള്ള ആ വാക്യങ്ങളാണല്ലോ നമ്മൾ ഏവൻഗേലിയോനായിട്ട് വായിച്ചു കേട്ടത്. അതിൻ്റെ 17-ാമത്തെ വാക്യവും 20-ാമത്തെ വാക്യവും ഒരു പ്രാവശ്യം കൂടെ വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ദ ഗോസ്പെൽ അക്കോർഡിംഗ് ടു സെൻറ് മാത്യു Chapter 5 Verse 17 and 20. ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കേണ്ടതിന് വന്നു എന്ന് നിരൂപിക്കരുത്. നീക്കുവാനല്ല, നിവർത്തിപ്പാനത്രേ ഞാൻ വന്നത്. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഡു നോട്ട് തിങ്ക് ദാറ്റ് ഐ ഹാവ് കം ടു അബോളിഷ് ദ ലോ ഓർ ദ പ്രൊഫറ്റ്സ്. ഐ ഹാവ് നോട്ട് കം ടു അബോളിഷ് ദം ബട്ട് ടു ഫുൾഫിൽ ദം. ഫോർ ഐ ടെൽ യു, unless your righteousness exceeds that of the scribes and Pharisees, you will never enter the kingdom of heaven. ഇന്ന് സഭ നവീകരണ ദിനമായിട്ട് ആചരിക്കുകയാണ്. പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെടേണ്ട സഭ, the church that has to be Reformed by Holy Spirit എന്ന വിഷയത്തെ ആധാരമാക്കിയാണ് ഇന്ന് സഭ ചിന്തിക്കാനായിട്ട് ഒരുങ്ങുന്നത്. നവീകരണം, അത് ജീവിതത്തിൽ എല്ലായ്പ്പോഴും നടക്കേണ്ട ഒരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. അത് സഭയിൽ മാത്രമല്ല, വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും അതുപോലെ തന്നെ രാഷ്ട്രപരമായിട്ടുള്ള ഇടങ്ങളിലും നടക്കേണ്ട ഒരു വസ്തുതയാണ്. ലക്ഷ്യസ്ഥാനത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന ഏതൊരു വ്യവസ്ഥിതിക്കും നവീകരണം ആവശ്യമാണ്. അത് വ്യക്തി ജീവിതത്തിലാണെങ്കിലും കുടുംബജീവിതത്തിലാണെങ്കിലും സഭാജീവിതത്തിലാണെങ്കിലും രാഷ്ട്രനിർമ്മിതിയുടെ ഇടങ്ങളിൽ ആണെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് നിന്ന് വ്യതിചലിച്ച് അർത്ഥരഹിതമായിട്ടുള്ള ജീവിത സഞ്ചാരം തുടങ്ങുന്ന ഇടങ്ങളിൽ നവീകരണം ആവശ്യമാണ്. സഭയുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ നവീകരണം കാലാകാലങ്ങളിൽ സഭാഗാത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മലങ്കരയിൽ നവീകരണം ആഗസ്റ്റ് മാസത്തിലാണ് സംഭവിച്ചത്. അതുവരെ പരിചിതമില്ലാത്ത സുറിയാനി ഭാഷയിൽ വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുകയും വേദപുസ്തകം അത് നൽകുന്ന സന്ദേശത്തിനും അതിൻ്റേതായിട്ടുള്ള ഗൗരവമോ പ്രാധാന്യമോ കൊടുക്കാതെ ജഡീകമായിട്ടുള്ള ലോകമയമായിട്ടുള്ള ജീവിതം സഭാമക്കൾ സഭാ നേതൃത്വം നയിച്ചപ്പോൾ നവീകരണത്തിൻ്റെ അനിവാര്യത മനസ്സിലാക്കി മലങ്കരയിൽ പാലക്കുന്നത്ത് എബ്രഹാം മൽപ്പാനും കൈതയിൽ ഗേവർഗീസ് മൽപ്പാനും ചേർന്ന് 1836 ചിങ്ങമാസത്തിൽ മാരാമൺ പള്ളിയിൽ മലയാള ഭാഷയിൽ ക്രമീകരിച്ച തക്സയനുസരിച്ച് വിശുദ്ധ കുർബാന അനുഷ്ഠിക്കുകയും സഭാഗാത്രത്തിൽ ഉണ്ടായിരുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യുവാനായിട്ടുള്ള ധീരമായ നിലപാടെടുത്തതിൻ്റെ ഓർമ്മ, അതിൽ പുളകിതരായി അഭിമാനം കൊള്ളുന്നവരായി ജീവിക്കേണ്ടവരല്ല ഞാനും നിങ്ങളും. ഈ കാലഘട്ടത്തിലും നവീകരണത്തിൻ്റെ അനിവാര്യത ഏതെല്ലാം മേഖലകളിലുണ്ടോ അവിടെയൊക്കെ നവീകരണം നടത്തി നവീകരണത്തിൻ്റെ അനുഭവത്തിൽ ജീവിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ടുള്ള ഉത്തരവാദിത്വമാണ്. അതിനായിട്ടുള്ള ഒരു ചലഞ്ചാണ് ഇന്ന് സഭ നമുക്ക് നൽകുവാനായിട്ട് ഒരുങ്ങുന്നത്. നമുക്കറിയാം 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ഉണ്ടായ നവീകരണം ജർമ്മനിയിൽ മാർട്ടിൻ ലൂതറിൻ്റെ നേതൃത്വത്തിലും സ്വിറ്റ്സർലൻഡിൽ ജോൺ കാൽവിൻ്റെ നേതൃത്വത്തിലുമൊക്കെ നടന്ന നവീകരണം സഭാജീവിതത്തെ ഏതെല്ലാം വിധത്തിൽ മാറ്റിമറിച്ചു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് കാതോലിക്കാ സഭയിൽ ഇൻഡൽജൻസസ് പാപമോചന ചീട്ട് മുഖാന്തരമുള്ള ബലഹീന മനുഷ്യരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന, ചൂഷണം ചെയ്യുന്ന സഭയെ, സഭാ നേതൃത്വത്തെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പേപ്പൽ സൂപ്രമസി, ഇൻഡൽജൻസ്, ഇതിൻ്റെയൊക്കെ പിടിയിൽ അമർന്ന വിശ്വാസ സമൂഹം, അവിടെ മാർട്ടിൻ ലൂതർ ദൈവവചനത്തിലേക്ക് മടങ്ങി വരുവാനും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശ്വാസ ജീവിതത്തെ രൂപപ്പെടുത്തുവാനുമായിട്ടുള്ള ശക്തമായ ആഹ്വാനം നൽകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹം എടുത്ത ഉറച്ച നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ കത്തോലിക്കാ സഭ അദ്ദേഹത്തെ സഭാഭ്രഷ്ടനാക്കി. എന്നാൽ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സഭയെ ശുദ്ധീകരിക്കുവാനായിട്ട് ലൂതർ എടുത്ത തീരുമാനം എത്ര ശക്തമാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് ആഗോള ക്രൈസ്തവ സഭയുടെ തന്നെ ഒരു ഗതിയെ മാറ്റിമറിക്കുകയായിരുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിൻ്റെ പ്രസക്തമായിട്ടുള്ള വാക്കുകൾ ഇന്നും ലോകം വളരെ ആദരപൂർവം ഓർക്കുന്ന, ലോകം വളരെ സന്തോഷത്തോടെ ഏറ്റെടുത്തതാണ്. സോള സ്ക്രിപ്റ്റൂറ, സ്ക്രിപ്ചർ എലോൺ, സോള ഫിഡേ ഫെയ്ത്ത് അലോൺ, സോള ഗ്രേഷ്യ ഗ്രേസ് അലോൺ, സോള ക്രിസ്റ്റോ ക്രൈസ്റ്റ് അലോൺ, സോള ഡെ ഗ്ലോറിയ ഗ്ലോറി ടു ഗോഡ് എലോൺ. ദൈവവചനത്തിലൂടെ അല്ലാതെ, വിശ്വാസത്തിലൂടെ അല്ലാതെ, കൃപയിലൂടെ അല്ലാതെ, ക്രിസ്തുവിലൂടെ അല്ലാതെ, ദൈവമഹത്വത്തിലൂടെ അല്ലാതെ രക്ഷയില്ല. ആചാരം, ബാഹ്യമായ ആചാരത്തിലൂടെയും ഒന്നും മനുഷ്യജീവിതത്തിന് രക്ഷ നേടാനായിട്ട് കഴിയുകയില്ല എന്നുള്ള വലിയ ശക്തമായ സന്ദേശം നവീകരണകർത്താക്കൾ നൽകി എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ബാക്ക് ടു ദ ബൈബിൾ, തിരുവചനത്തിലേക്ക് മടങ്ങി വരാനായിട്ടുള്ള ശക്തമായ സന്ദേശമാണ് നവീകരണം. നേതാക്കൾ ലോകത്തിൽ ഉയർത്തിയത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തിരുവചനത്തിലൂടെ ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്ന രീതിയിൽ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട്, വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ജീവിതം നയിക്കുവാനായിട്ട്, ആ വിശ്വാസ ജീവിതം കൃപയാൽ ലഭിച്ചതാണ്, ആ രക്ഷയുടെ സന്തോഷം കൃപയാൽ ലഭിച്ചതാണെന്നുള്ള ബോധത്തോടുകൂടെ അനുഭവിപ്പാനായിട്ട്, ആ കൃപ ക്രിസ്തുവിലൂടെയാണ് ലഭിച്ചതെന്നുള്ള ബോധ്യമുണ്ടാകുവാനായിട്ട്, ഈ ജീവിതം ദൈവനാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടിയുള്ളതാണെന്നുള്ള തിരിച്ചറിവോടും കൂടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടതിൻ്റെ അനിവാര്യതയാണ് നവീകരണകർത്താക്കൾ ലോകത്തിൻ്റെ മുൻപാകെ വെച്ചത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇന്നത്തെ സഭയുടെ ചിന്താ വിഷയം പരിശുദ്ധാത്മാവിനാൽ നവീകരിക്കപ്പെടേണ്ട സഭ എന്നതാണ്. സഭയാണെങ്കിലും വ്യക്തിജീവിതമാണെങ്കിലും കുടുംബജീവിതമാണെങ്കിലും നവീകരിക്കപ്പെടണമെങ്കിൽ, രൂപാന്തരം അനുഭവിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെയല്ലാതെ സാധിക്കുകയില്ല. അത് വളരെ വ്യക്തമായിട്ട് വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് യോഹന്നാന്റെ സുവിശേഷം 14, 15, 16 അധ്യായങ്ങളിൽ യേശു കർത്താവിൻ്റെ ഡിപ്പാർച്ചർ സെർമൺ എന്ന വിധത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുമല്ലോ. തൻ്റെ ഭൗമിക ജീവിതത്തിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പായിട്ടുള്ള ഒരു പ്രബോധനമാണ് അധ്യായങ്ങളിൽ കാണുന്നത്. 16-ാം അധ്യായത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ ഞാൻ പോയാൽ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങളെ ബോധം വരുത്തും. 16:8 നമുക്കത് കാണാനായിട്ട് സാധിക്കും. സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലേക്കും വഴി നടത്തും. യോഹന്നാന്റെ സുവിശേഷം 16:13 നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവാണ് നമ്മളെ ഈ ലോകത്തിൽ ദൈവോന്മുഖമായി ജീവിതം നയിപ്പാനായിട്ട് സഹായിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ജീവിതത്തിലെ ലോകജീവിതത്തിൽ അരുതായ്മകൾ എന്താണെന്ന് ബോധ്യപ്പെടുത്തുന്നത്, നീതിബോധം നമ്മളിൽ നൽകുന്നത്, ന്യായവിധിയെക്കുറിച്ചുള്ള ബോധ്യത നൽകുന്നത് ദൈവത്തിൻ്റെ ആത്മാവാണ്. ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളെ സകല സത്യത്തിലും നീതിയിലേക്ക് നയിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ മാത്രമേ നമ്മളിൽ രൂപാന്തരം ഉളവാകുകയുള്ളൂ എന്നുള്ളത് നാം ഓർക്കേണ്ടത് ആവശ്യമാണ്. അതുകൊണ്ട് നിരന്തരമായി നമ്മുടെ ജീവിതത്തിൽ നാം പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, പരിശുദ്ധാത്മാവാം ദൈവമേ, നീ എന്നിലേക്ക് വന്ന് എന്നെ രൂപാന്തരപ്പെടുത്തണമേ. കം ഹോളി സ്പിരിറ്റ് റിന്യൂ മീ, കം ഹോളി സ്പിരിറ്റ് റിന്യൂ ദ ഹോൾ ക്രിയേഷൻ. ഈ പ്രാർത്ഥന നിരന്തരം നമ്മുടെ ജീവിതത്തിൽ ഉയരേണ്ടത് ആവശ്യമാണ്. രണ്ട് കാര്യം വളരെ ചുരുക്കമായി ഈ വേദഭാഗത്തെ അടിസ്ഥാനമാക്കി പങ്കുവെച്ച് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്ന്, ന്യായപ്രമാണത്തെ നീക്കുവാനല്ല ഞാൻ വന്നത്, നിവർത്തിപ്പാനായിട്ടാണ്. യേശു കർത്താവിൻ്റെ പർവ്വത പ്രസംഗത്തിലെ വിഷയമാണ് ഇത്. 5, 6, 7 അധ്യായങ്ങളിൽ സെർമൺ ഓൺ ദ മൗണ്ട് എന്ന പേരിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഗിരിപ്രഭാഷണത്തിലെ പഠിപ്പിക്കുകയാണ്. തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനായിട്ടല്ല വന്നത്, നിവർത്തിപ്പാനായിട്ടാണ് വന്നത്. ഇത് വളരെ ശക്തമായി നമ്മളോട് വാചാലം പെടുന്നുണ്ട്. ഈ വാക്കുകൾ വളരെ ശക്തമായി എന്നോടും നിങ്ങളോടും വാചാലമാകുന്നുണ്ട്. എങ്ങനെയാണ്? ന്യായപ്രമാണം, ദൈവത്തിൻ്റെ വചനം കാലാകാലങ്ങളിൽ പിതാക്കന്മാരിലൂടെയും മോശയിലൂടെയും ഒക്കെ ലഭിച്ചതാണ്. ഇതിനെ മാറ്റി ഒരു പുതിയ പ്രമാണം നൽകുവാനായിട്ട് വന്നതല്ല, സനാതനമായ നിത്യമായിട്ടുള്ള ദൈവീകമായിട്ടുള്ള പ്രമാണത്തെ നിവർത്തിപ്പാനായിട്ടാണ് ഞാൻ വന്നത് എന്ന് പറയുമ്പോൾ, ആ കാലഘട്ടത്തിൽ സഭയ്ക്കും സഭയെ നയിച്ചവർക്കും സഭയ്ക്ക് ഉപദേശം നൽകി പഠിപ്പിച്ചവരുടെയും ദൗത്യ നിർവഹണത്തിൽ വന്ന അപജയത്തെയാണ് ഈ ഭാഗം ബോധ്യപ്പെടുത്തുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പഠിപ്പിക്കുന്നു, പ്രസംഗിക്കുന്നു, എന്നാൽ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായിട്ട് പരാജയപ്പെടുന്നു. ജനത്തെ തെറ്റായ രീതിയിലേക്ക് നയിക്കാനായിട്ട് പ്രേരിതമാകുന്നു അവരുടെ ജീവിതവും ജീവിത നിലപാടുകളും. അതുകൊണ്ട് നിങ്ങളുടെ ഈ മതബോധനമുണ്ടല്ലോ, ആ മതബോധനത്തിൽ തിരുത്തൽ ആവശ്യമാണ്. ആത്മാവില്ലാത്ത ജീവിതവും പഠിപ്പിക്കുകയുമാണ്, ആത്മാവ് നഷ്ടപ്പെട്ട പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ന്യായപ്രമാണത്തെ നീക്കുവാനായിട്ടല്ല, നിവർത്തിപ്പാനായിട്ടാണ് ഞാൻ വന്നത്. അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കാണിക്കുവാനായിട്ടാണ് വന്നത്. ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമ്മുടെ മുൻപാകെ ഇന്നും പ്രചോദനമായി റോൾ മോഡലായി ജീവിക്കുന്ന കർത്താവ്. നമുക്കും പ്രമാണങ്ങളും എല്ലാമുണ്ട്, നിയമങ്ങളും ചട്ടങ്ങളും എല്ലാമുണ്ട്. ഇന്ന് അതിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ട രീതിയിൽ നാം കൈകാര്യം ചെയ്യുന്നവരാണോ, അതോ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അപരൻ്റെ ജീവിതത്തെ സ്വാധീനിക്കുവാൻ തക്കവണ്ണം ശക്തമാണോ എന്നുള്ളത് ഗൗരവമായി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. പഠിപ്പിക്കുവാനായിട്ട് എളുപ്പമാണ്, പ്രാവർത്തികമാക്കുവാൻ ബുദ്ധിമുട്ടാണ്. ഹിന്ദിയിൽ ഇപ്രകാരം ഒരു കഹാവത്തുണ്ട്, അതായത് ഒരു പറച്ചിലുണ്ട്, കത്തിനി ഓർ കർണി എക്കിയോനാച്ചായി. പറയുന്നതും പഠിപ്പിക്കുന്നതും ഒരുപോലെ ജീവിതത്തിൽ ഗൗരവമായി കാണുവാനും പ്രാവർത്തികമാക്കുവാനുമായിട്ട് സാധിക്കണം. നമ്മുടെ കർത്താവ് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി വിജയിച്ചവനാണ്. അവനാണ് പറയുന്നത്, ഞാൻ ന്യായപ്രമാണത്തെ മാറ്റി നിങ്ങൾക്കൊരു പുതിയ ചട്ടം തരാനായിട്ട് വന്നതല്ല, അത് നിവർത്തിപ്പാനായിട്ട് വന്നത്. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കണം, ശത്രുവിനെ സ്നേഹിക്കണം, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയവനാണ് എന്ന് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നവീകരണം ജീവിതത്തിൽ അല്ലെങ്കിൽ സഭയിൽ സംഭവിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ദൈവവചനത്തെ ഹൃദയത്തിൽ ഏറ്റിക്കൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്ക് മുൻപോട്ട് പോകാൻ രണ്ടാമതായി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് 20-ാം വാക്യത്തെ അടിസ്ഥാനമാക്കിയാണ്. നിങ്ങൾ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. For I tell you, unless your righteousness exceeds that of the scribes and Pharisees, you will never enter the kingdom. ഈ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-24 അധ്യായമൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ഇതിൻ്റെ വളരെ ശക്തമായിട്ടുള്ള ഒരു ചിത്രം നമുക്ക് കർത്താവ് നൽകുന്നുണ്ട്. പരീശന്മാരോടും ശാസ്ത്രിമാരോടും ഇത്ര ധീരതയോടുകൂടെ വളരെ കർക്കശമായിട്ട് സംസാരിക്കുന്നത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. നിങ്ങളുടെ ഈ ഉപദേശങ്ങളും പഠിപ്പിക്കുകളും നിങ്ങളുടെ ജീവിതവുമായി യാതൊരു ബന്ധവുമില്ല എന്നുള്ളത്. നിങ്ങൾ പുറമേ എല്ലാം വെടിപ്പുള്ളതാണ്, എന്നാൽ അകമയോ ദുഷ്ടതയും ചതിവും വഞ്ചനയുമാണ്. അപ്പോൾ ഈ ഒരു നീതിയേക്കാൾ, നിങ്ങളുടെ ഈ നീതിബോധത്തേക്കാൾ കവിയുന്നില്ല എങ്കിൽ, അവർക്ക് നീതിയില്ലെന്ന് അവർ പറയുന്നില്ല, അവർക്ക് നീതിയില്ല എന്ന് കർത്താവ് പറയുന്നില്ല, പക്ഷേ നിങ്ങളുടെ ഈ നീതിബോധം കൊണ്ട് രക്ഷപ്പെടാനായിട്ട് സാധിക്കുകയില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ചിലതൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അതുകൊണ്ട് ദൈവരാജ്യം അവകാശമാക്കുവാനായിട്ട് സാധിക്കുകയില്ലെന്നാണ് യേശു കർത്താവ് പറയുന്നത്. അതിന് രണ്ടുദാഹരണം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്ക് അവസാനിപ്പിക്കാനായിട്ട് പോകുകയാണ്. ഒന്ന്, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൽ നിക്കോദിമോസ്, യഹൂദ മര്യാദ പ്രകാരം പാണ്ഡിത്യമുള്ള ഒരു ആളായിരുന്നു, യേശു കർത്താവിനെ സമീപിക്കുന്നത് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. ന്യായപ്രമാണ പരമായി വളരെ ജ്ഞാനമുള്ളവനായിരുന്നു, ജനസമിതിയുള്ളവനായിരുന്നു. ആ വിധത്തിൽ സ്ഥാനവും അംഗീകാരവും ഒക്കെ ഉണ്ടായിരുന്ന നിക്കോദിമോസിനോട് പറയുന്നുണ്ട്, നീ വീണ്ടും ജനിച്ചിരിക്കുന്നില്ല എങ്കിൽ ദൈവരാജ്യം അവകാശമാക്കുവാനായിട്ട് സാധിക്കില്ല. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മളോടും ഇന്ന് കർത്താവ് പറയുകയാണ്, ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് നമ്മളുടെ ജീവിതത്തിൽ, പക്ഷേ ഇനിയും ചിലത് നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു. നിന്റെ വീണ്ടും ജനനം, രൂപാന്തരം, റിഫോർമേഷൻ നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് എന്ന് ഞാൻ പറഞ്ഞത്. എപ്പോഴും നമ്മൾ കർത്താവിനോട് ചേർന്ന് കൊണ്ടേയിരിക്കുവാനായിട്ടുള്ള ഒരു രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അത് പരിശുദ്ധാത്മാവിൽ കൂടെ മാത്രമേ സാധ്യമായി തീരുകയുള്ളൂ. മാനുഷിക ബുദ്ധിയുടെ അടിസ്ഥാനത്തിലോ അധ്വാനത്തിൻ്റെ അടിസ്ഥാനത്തിലോ നേടിയെടുക്കാനായിട്ട് സാധിക്കില്ല, കൃപയാൽ. അതുകൊണ്ടാണ് മാർട്ടിൻ ലൂതർ പറഞ്ഞത്, സോള ഗ്രേസ്, കൃപയാലുള്ള ഗ്രേസ് അലോൺ, കൃപയാൽ ഉള്ള രക്ഷ. ഇവിടെ യേശു കർത്താവ് നിക്കോദിമോസിനോട്, നീ വീണ്ടും ജനിച്ചില്ല എങ്കിൽ എങ്ങനെ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ലെന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ ഇത് സാധിക്കും, വീണ്ടും അമ്മയുടെ ഉദരത്തിൽ പ്രവേശിച്ച് ജനിക്കുവാനായിട്ട് സാധിക്കുമോ എന്ന് അവിടെ ചോദിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്നാൽ കർത്താവ് അവിടെ വ്യക്തമായിട്ടുള്ള മറുപടി കൊടുക്കുന്നത് നമുക്ക് കാണാം. അവിടെ 14-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്നവന് ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തക്കവണ്ണം ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ നിക്കോദിമോസേ, നീ ചെറുപ്പം മുതലേ ജീവിതത്തിൽ ആചരിച്ചു വന്ന, പ്രാവർത്തികമാക്കിയ ചില സംഗതികളോ, നിന്റെ പാണ്ഡിത്യമോ, നിന്റെ സാമൂഹികമായിട്ടുള്ള അംഗീകാരമോ ഒന്നും ദൈവരാജ്യം അവകാശമാക്കുവാനായിട്ട് പര്യാപ്തമല്ല. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിച്ച് അവൻ ജീവിതത്തിൽ കാണിച്ച മാതൃകയിൻ പ്രകാരം ഈ ലോകത്തിൽ ജീവിച്ചുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. ആ ഒരു പ്രോസസ്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. രണ്ടാമതായിട്ട് പറയാൻ ശ്രമിക്കുന്നത് തർസോസുകാരനായ ശൗലാണ്. നമുക്ക് ഈ ശൗല് പിന്നീട് ആരായിരുന്നു എന്നൊക്കെ അറിയാം അല്ലേ? ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ഒന്ന് നമ്മൾ അനാലൈസ് ചെയ്യുകയാണെങ്കിൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. വളരെ പണ്ഡിതനായിരുന്നു. അധികാരപത്രം മേടിച്ചുകൊണ്ട് ഈ മാർഗത്തെ ഇല്ലാതെയാക്കുവാനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ടതൊക്കെ നമുക്ക് പ്രവൃത്തികളുടെ പുസ്തകം പഠിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. എന്നാൽ പൗലോസ് ആയിത്തീർന്നത് ഉത്ഥിതനായ ക്രിസ്തുവിനെ ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ കണ്ടുമുട്ടിയതിലൂടെയാണ്. അതുകൊണ്ട് ജീവിതത്തിൽ രൂപാന്തരം ഉണ്ടാകണമെങ്കിൽ, നവീകരണം ഉണ്ടാകണമെങ്കിൽ ദൈവവചനം അത് വായിക്കുകയും പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ അല്ല, ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ലോകത്തിൽ ജീവിപ്പാനായിട്ട് വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് ക്രിസ്തു കാണിച്ചു തന്ന മാതൃകയിൻ പ്രകാരം ഈ ലോകത്തിൽ ജീവിക്കുന്നതിലൂടെയാണ് നവീകരണം സാധ്യമായി തീരുന്നത്. രണ്ടാമത് ഞാൻ പറയാനായിട്ട് ശ്രമിച്ചത്, നമ്മുടെ നീതി പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാനായിട്ട് സാധിക്കും. നാമും പലപ്പോഴും നിക്കോദിമോസ്മാരായിരിക്കാം, ശൗലുമാരായിരിക്കാം, എന്നാൽ ഈ ഒരു അനുഭവത്തിലൂടെ നാം ഇത് കണ്ടിന്യൂ ചെയ്തു പോവുകയാണെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാനായിട്ട് സാധിക്കില്ല. നിക്കോദിമോസിനും ശൗലിനും ഉണ്ടായ രൂപാന്തരം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കണം. ആ രൂപാന്തരം സംഭവിച്ചത് ഉത്ഥിതനായ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിലൂടെയാണ്, ആ ഒരു എൻകൗണ്ടറിങ്ങിലൂടെയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിപ്പാനായിട്ട്, നിരന്തരം സംഭവിപ്പാനായിട്ട് ഇടയാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ നവീകരണ പ്രോസസ്സ് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാകണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടെ മാത്രമേ അത് കഴിയുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധാത്മാവാം ദൈവമേ, അരൂപിയായ ദൈവമേ, നീ എന്നിൽ വസിക്കണമേ, നീ എന്നിലേക്ക് വരയണമേ, നീ എന്നെ രൂപാന്തരപ്പെടുത്തണമേ, പുതിയ സൃഷ്ടിയാക്കി തീർക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദാവീദ് പറയുന്നുണ്ട്, നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ നീക്കിക്കളയരുതേ, നിന്റെ ആത്മാവിനെ എന്നിൽ നിന്നെടുക്കരുതേ. ദൈവത്തിൻ്റെ സഹായമില്ലാതെ നമുക്ക് ഈ ലോകത്തിലൊന്നും ചെയ്യാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ വിനയപ്പെടുത്താം. സത്യത്തിൻ്റെ ആത്മാവേ, നീ എന്നിലേക്ക് എഴുന്നള്ളി, എന്നെ സകല സത്യത്തിലും വഴി നടത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ആ വിധത്തിൽ നവീകരണം നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സഭാജീവിതത്തിലും യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ഇപ്പോൾ മിസ്റ്റർ ജോർജ് എ ജോർജ് എങ്കിൽ പ്രാർത്ഥിക്കുന്നു.